ജീവിതത്തിലെ കൊടുങ്കാറ്റുകളും തിരമാലകളും കണ്ട് ഭയപ്പെട്ടു നിൽക്കുമ്പോൾ ആരാണൊരഭയം എന്ന ചോദ്യം നാം പലപ്പോഴും ചോദിച്ചിട്ടുണ്ടാകും. യേശുവിൻ്റെ ശിഷ്യന്മാരും പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:25 രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേലെ നടന്ന് അവരുടെ അടുക്കൽ വന്നു. കടലിന്മേൽ നടന്നു വരുന്ന കനുവിൻ്റെ സാഗരം. ശിഷ്യന്മാരെ പറഞ്ഞിട്ട് യേശു പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് തനിച്ചു പോകുകയാണ്. എന്നാൽ യേശു കർത്താവ് ശിഷ്യന്മാരെ അക്കരയ്ക്ക് അയച്ചതിന് ശേഷം പ്രാർത്ഥിക്കുവാൻ പോയെങ്കിലും ഇവിടെ ഇതാ തൻ്റെ ശിഷ്യന്മാർ വളരെ ഭാരപ്പെട്ട് ഞെരങ്ങുകയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഭയപ്പെട്ടുപോയി അവർ നിലവിളിക്കുകയാണ്. എവിടെയാണ് അഭയമെന്ന് അവരിങ്ങനെ ഭയത്തോടുകൂടെ നോക്കുകയാണ്. കൊടുങ്കാറ്റും തിരമാലകളും പരിശീലനത്തിൻ്റെ ഭാഗമായി ശിഷ്യന്മാർക്ക് നൽകുകയാണ്. അതെ, ജീവിത സാഹചര്യത്തിലൂടെ തോണി തുഴയുന്ന നമുക്ക് ലോകമാകുന്ന സമുദ്രത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ കൊടുങ്കാറ്റും തിരമാലകളും സഹപാഠികളും സഹപ്രവർത്തനവുമായേക്കും. ദൈവം പറഞ്ഞത് കേട്ടനുസരിച്ച് ജീവിച്ചവർക്ക് അനുസരിക്കുന്നവർക്ക് പ്രതിസന്ധികൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. 5 അപ്പവും 2 മീനും 5000 പേരെ പോഷിപ്പിച്ച സംഭവത്തിന് ശേഷം യേശു പറഞ്ഞതനുസരിച്ചാണ് തൻ്റെ ശിഷ്യന്മാർ പടകിൽ കയറി അക്കരയ്ക്ക് യാത്രയായത്. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ഒരു വലിയ അതിശയ പ്രവൃത്തിയുടെ വിസ്മയത്തിൽ നിന്ന ശിഷ്യന്മാരെ എന്തുകൊണ്ടാണ് യേശു പെട്ടെന്ന് പറഞ്ഞയച്ചത്? നാം ചിന്തിക്കേണ്ട കാര്യമാണ്. പുരുഷാരത പോഷിപ്പിച്ച സംഭവം വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെയേറെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കണ്ട് നിൽക്കുന്ന ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയക്കുകയാണ്. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യമെന്ന് പറയുന്നു. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നുവെന്ന് യേശു അറിഞ്ഞു പിന്നെയും തനിച്ച് മലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുക. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്ത് ഇറങ്ങി പടക് കയറി കടലിനക്കരെ കബറടകമ്പിലേക്ക് യാത്രയാക്കുക. അപ്പം തിന്ന് തൃപ്തരായ ജനം തന്നെ രാജാവാക്കുവാൻ ശ്രമിച്ചപ്പോൾ അത് തൻ്റെ കുരിശിൻ്റെ വടിയിൽ നിന്നും വടി തെറ്റിക്കുവാനുള്ള പ്രലോഭനമായിട്ടാണ് ക്രിസ്തു കാണുന്നത്. പുരുഷാരത്തിന്റെ നിർബന്ധത്തിൽ വഴങ്ങാതെ ശിഷ്യന്മാർ ഉൾപ്പെടുന്ന യേശുവും അക്കരയ്ക്ക് പോകുകയാണ്. അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിക്കുന്നത് പ്രകൃതിയിലുള്ള കൊടുങ്കാറ്റിനേക്കാൾ ശക്തനാണ് ഈ കാലഘട്ടത്തിൽ നാം ആരാധിക്കുന്ന കർത്താവെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും യേശു അക്കരയ്ക്ക് പോവാൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചെങ്കിൽ ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞ കാര്യവും പറഞ്ഞു വിട്ടവരെ മറന്നിരിക്കുന്ന ശൈലിയല്ല യേശുവിനുള്ളത്. യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു എല്ലാം അറിയുന്നു. അവരുടെ ഭയപ്പാടും നിലവിളിയും സങ്കടവും കരച്ചിലും അഭയത്തിന് വേണ്ടിയുള്ള അവർ അലച്ചിലുമെല്ലാം കർത്താവ് കാണുകയാണ്. ഇവിടെ ഇതാ രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേലെ നടന്ന് അവരുടെ അടുക്കൽ വന്നു. കടലിലായാലും കരയിലായാലും കൊടുങ്കാറ്റിലായാലും ഏത് പ്രതികൂലത്തിലാണെങ്കിലും സകലത്തിനുമേൽ അധികാരമുള്ള കർത്താവ് നമ്മോടൊപ്പമുണ്ട്. എത്ര സുന്ദരമായൊരു ചിന്തയാണ്! യേശു നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ നൊമ്പരങ്ങളെ അറിയുന്ന ക്രിസ്തു നമ്മെ ചേർത്ത് പിടിക്കുന്നവനാണ്. അതെ, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നദിയിലൂടെ കടന്നാൽ അത് കവിയില്ല, അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല. വിശ്വസ്തയുടെ വാക്തത്വങ്ങൾ നമ്മെ ഇങ്ങനെ ജ്വലിപ്പിക്കുകയാണ്. നമ്മുടെ പ്രതിസന്ധിയിൽ ചുറ്റുപാടും ആരുമില്ല, അതുകൊണ്ട് തന്നെ ആരും സഹായിക്കുവാനുള്ള സാധ്യതയുമില്ല. ഇത് ഇല്ലാത്തൊരവസ്ഥയാണെന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് നിന്റെ അരികിലേക്ക് നടന്നെത്തുന്നുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ മറ്റാരെക്കാളും അറിയുന്നുണ്ട്. ഇവിടെ ഇതാ അവർ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. കർത്താവ് ശിഷ്യന്മാരടുക്കിലേക്ക് കടലിലൂടെ നടന്ന് വരികയാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തുവാൻ വേണ്ടി പത്രോസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ മുഖത്തു നിന്നുള്ള നോട്ടം മാറ്റി വെള്ളത്തിലേക്കായപ്പോൾ അവൻ വെള്ളത്തിലേക്ക് തന്നെ മുങ്ങുകയാണ്. ഇവിടെ ഇതാ പത്രോസ് വിളിച്ചു പറയുന്നുണ്ട്, കർത്താവെ, നീ ആകുന്നു കഴിഞ്ഞാൽ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് പറഞ്ഞു പത്രോസ് പടകിൽ നിന്നും ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വള്ളത്തിൽ നിന്ന് കാലെടുത്ത് വെള്ളത്തിൽ വെച്ചു. നാം പലപ്പോഴും നമ്മുടെ താല്പര്യങ്ങളുടെ പടകിലായിരിക്കും യാത്ര ചെയ്യുന്നത്. പടക് ഒരു ചെറിയയിടമാണ്, കടൽ വലിയയിടമാണ്. ചെറിയയിടങ്ങളിൽ നിന്നും വലിയയിടങ്ങളിലേക്ക് പോകുവാൻ പലർക്കും ആഗ്രഹമുണ്ടായിരിക്കും. നമ്മുടെ ചെറിയയിടങ്ങളിൽ നിന്നും വലിയയിടങ്ങളിൽ എത്തണമെങ്കിൽ നമ്മുടേതായ പടകളിൽ നിന്നും നാം ഇറങ്ങണം. എന്നാൽ നമ്മുടെ ആഗ്രഹത്തിന് സമ്മർദ്ദം കൊണ്ടാകണം ഇറങ്ങുന്നതെങ്കിൽ പലപ്പോഴും മുങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. യേശുവിൻ്റെ സമ്മതം കിട്ടിയതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ. പത്രോസിന്റെ ആഗ്രഹം പ്രകടിച്ചപ്പോൾ ഇറങ്ങുന്നത് യേശു കാണുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരാൾക്ക് വരണമെങ്കിൽ യേശുവിൻ്റെ സമ്മതവും കൃപയും അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, കൊടുങ്കാറ്റിലും പേമാരിയിലും ഭയപ്പെട്ട് നിലവിളിക്കുമ്പോൾ നമ്മെ അറിയുന്ന നമ്മുടെ കൂടെയുള്ള ദൈവസാന്നിധ്യമുണ്ട്. പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ വലിയ കാരുണ്യത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരമാലകളും പ്രതികൂലങ്ങളും പേമാരികളും വന്ന് ഭയപ്പെടുന്ന നിമിഷങ്ങളിൽ തമ്പുരാന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു പോകേണ്ട നിന്റെ ദൈവമാണെന്ന് പറഞ്ഞ് നിരന്തരം ശക്തീകരിക്കുന്ന നാഥന്റെ സാന്നിധ്യം ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തണമേ. കർത്താവിന് കൂടെ യാത്ര ചെയ്യാൻ ഞങ്ങളെ ഒന്ന് ശക്തീകരിക്കണമേ. ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളിൽ ഭയപ്പെട്ടു പോകാതെ പുന്നതമ്പുരാന്റെ മുൻമുഖത്തേക്ക് നോക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെയാണ്.